ഒരഞ്ചു വർഷം മുമ്പ് കരുണയുടെ വർഷം ആഘോഷിച്ചപ്പോൾ നമ്മളൊക്കെ ഈ കരുണയെക്കുറിച്ച് ഒരുപാട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതാണ്. നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ കരുണ തോന്നണമേ, എന്നിൽ അലിവ് തോന്നണമേ എന്ന് നമ്മളൊക്കെ വളരെ കാര്യമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതാണ്. ഒരുപാട് പ്രബോധനങ്ങൾ നമുക്ക് കിട്ടിയതാണ് ദൈവകരുണയെക്കുറിച്ച്. അതുകൊണ്ട് ഞാൻ അതിനെയൊക്കെ തൽക്കാലം എക്സറ്റസായിട്ട് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് വളരെ ലളിതമായിട്ട് ചിന്തിക്കാൻ തീരുമാനിച്ചു. വളരെ ലളിതമായിട്ട് ഞാൻ ഓർത്തു സി സി സിയെ കൊണ്ടുവരണം. സാധാരണ ഞാൻ ടോക്കിന് ചിലപ്പോൾ സി സി സിയും കൊണ്ടൊക്കെ വരും, അതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ വായിച്ച് പഠിക്ക് എന്നൊക്കെ പറഞ്ഞാണ് ചിലപ്പോൾ പ്രസംഗിക്കാറുള്ളത്. ഇന്നിപ്പോൾ അതൊക്കെ മാറ്റി വെച്ചേക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കൊണ്ട് മാറ്റി വെക്കാം, അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെൻറ്റ്സ്, ഡിവൈൻ മേഴ്സിയെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് മാറ്റി വെക്കാം, ഒന്ന് സമാധാനമായിട്ടിരിക്കാം. എന്നിട്ട് ഇതുവരെയുള്ള ദൈവാനുഭവത്തിൽ നിന്ന് ഉത്തരം പറയാം എന്ന് തീരുമാനിച്ചു. എന്താണ് ദൈവകരുണ? ആഫ്റ്റർ ഓൾ, വാട്ട് ഈസ് ഡിവൈൻ മേഴ്സി? ഒരു ഡെഫനിഷനല്ല, നമുക്ക് ഇന്നോളം ഉണ്ടായിട്ടുള്ള അനുഭവത്തിൽ നിന്നൊരു ഉത്തരം പറയണം. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ അടുത്ത് ആരുമില്ല, ആരും കേൾക്കാനില്ല, സാരമില്ല, ഒരു ഉത്തരം ഒന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. എന്താണ് ദൈവകരുണ? എത്രയോ കാലമായിട്ട് നമ്മളിതിനെക്കുറിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കരുണ, കരുണ, ദൈവം കരുണ കാണിക്കുന്നു, ദൈവകരുണ എന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ദൈവകരുണ? എന്താണ് ഈ ദൈവകരുണ? അപ്പം ഞാനിങ്ങനെ ഞാൻ ചിന്തിച്ചു, എന്താണ് ദൈവകരുണ എന്ന് ഞാനും ചിന്തിച്ചു. ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിട്ട് അതിനെ ഏറ്റവും താഴേക്ക് കൊണ്ടുവരുമായിരുന്നു. അതിൻ്റെ എല്ലാ എന്നാ പറയണ്ടേ, അതിൻ്റെ ആടയാഭരണങ്ങളെയും അതിൻ്റെ എല്ലാ പകിട്ടിനെയും എടുത്ത് മാറ്റി വെച്ച് മാറ്റി വെച്ച് ഓരോന്നായിട്ട് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയും ഫിലോസഫിയിൽ, ഓരോന്നായിട്ട് ഇങ്ങനെ അടർത്തി മാറ്റുന്നത്. അങ്ങനെ മാറ്റി 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 കൊണ്ടുവന്നത് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് തന്നെ എനിക്ക് കൺവിൻസിങ് ആയിട്ട് എന്നോട് തന്നെ പറയാൻ പറ്റിയ ഒരു ഉത്തരം ഇത്രയേ ഉള്ളൂ. ദൈവത്തിന് എന്നോടുള്ള ആറ്റിറ്റ്യൂഡാണ് ദൈവകരുണ. അതായത് എനിക്ക് ഒരാളെ കാണുമ്പോൾ അവനോട് എനിക്കൊരു ആറ്റിറ്റ്യൂഡില്ല, എനിക്കൊരു മനോഭാവം അവനോടൊരു എൻ്റെ എക്സ്പ്രഷൻ്റെ രീതി. ദൈവത്തിന് എന്നോടുള്ള ആറ്റിറ്റ്യൂഡ്, ഗോഡ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മീ, അതാണ് മേഴ്സി, അതാണ് കരുണ. ദൈവത്തിന് എന്നോടുള്ള അവൻ്റെ മനോഭാവത്തിൻ്റെ പേരാണ് ദൈവകരുണ. ഈ ദൈവകരുണയ്ക്ക് പല ഭാവങ്ങളുണ്ട്. എന്നോടുള്ള അവൻ്റെ ആറ്റിറ്റ്യൂഡ് അവൻ എക്സ്പ്രസ് ചെയ്യുന്നത്, ദൈവം ആവിഷ്കരിക്കുന്നത് പല രീതികളിലാണ്. അതിനെയാണ് നമ്മൾ ധ്യാനിച്ചെടുത്ത് ഈ ദൈവകരുണ ആത്യന്തികമായിട്ട്, അതായത് ദൈവകരുണയെക്കുറിച്ചുള്ള ധ്യാനം നമ്മളെ ആത്യന്തികമായിട്ട് നയിക്കാൻ പോകുന്നത് ദൈവസ്നേഹത്തിലേക്കാണ്. ഈ റൂട്ട് മനസ്സിലാക്കി വെക്കണേ. ദൈവം എന്നോട് കരുണ കാണിക്കുന്നു എന്ന ധ്യാനം, അതൊരു ധ്യാന വിഷയമാണ്, അതായത് ഒരു പ്രസംഗ വിഷയമല്ലത്, ഇത് പ്രത്യേകം മനസ്സിലാക്കണേ. ദൈവം എന്നോട് കരുണ കാണിക്കുന്നു എന്നത് ഒരു പ്രസംഗ വിഷയമല്ല, അത് പ്രസംഗ വിഷയമായി പോയി എന്നതാണ് അപകടം. ദൈവം എന്നോട് കരുണ കാണിക്കുന്നു എന്നത് എനിക്കും നിനക്കുമുള്ള ധ്യാന വിഷയമാണ്, അതിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കേണ്ട വിഷയമാണ്. എൻ്റെ പൊന്നു കർത്താവേ, നീ എന്നോട് കരുണ കാണിക്കുന്നല്ലോ. എന്നിട്ട് അതിൻ്റെ അതിൻ്റെ അടുത്ത പടിയായിട്ട് നടക്കേണ്ടത്, ഓ ജീസസ് ഐ ലവ് യു. ദൈവസ്നേഹത്തിൽ നമ്മൾ നിറയണം, ദൈവത്തോടുള്ള സ്നേഹത്തിൽ. ഞാനിവിടെ നമ്മൾ ഒരു ടെക്സ്റ്റായിട്ട് എടുത്ത് ചിന്തിക്കാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേറ്റ് ഓടിയെത്തണം. എന്താണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ? ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മൂന്ന് നഷ്ടപ്പെടലുകളുടെ കഥയാണ്. ഈശോ പറഞ്ഞ മൂന്ന് ഉപമകളാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം. ഏതാണത്? ഒന്നാമത് കാണാതായ ആടിൻ്റെ ഉപമ, രണ്ടാമത് കാണാതായ നാണയത്തിൻ്റെ ഉപമ, മൂന്നാമത്തത് കാണാതായ മക്കളുടെ ഉപമ, ദൂർത്ഥപുത്രൻ്റെ ഉപമ എന്ന് നമ്മൾ വിളിക്കും. പക്ഷേ ഈ രീതിയിൽ, അതായത് ബാക്കി രണ്ട് ഉപമകളുടെയും തലക്കെട്ട് കാണാതായ ആടിൻ്റെ ഉപമ, കാണാതായ നാണയത്തിൻ്റെ ഉപമ, അതിനോട് ചേർത്താണ് എഴുതുന്നതെങ്കിൽ അടുത്ത് എഴുതേണ്ടത് കാണാതായ മക്കളുടെ ഉപമ എന്നാണ്. അപ്പം നിങ്ങൾ ചോദിക്കും അതെന്നാച്ചോ പ്ലൂറൽ വന്നത്, ഒരുത്തനല്ലേ ഉള്ളൂ ഇട്ടിട്ട് പോയത്, ദൂർത്ഥപുത്രൻ്റെ ഉപമയെന്നല്ലേ നമ്മൾ പറയാറുള്ളത്, ഒരുത്തനല്ലേ ഉള്ളൂ. ആര് പറഞ്ഞു? രണ്ടും പോയി, രണ്ടും അപ്പന് നഷ്ടപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. കാണാതായ ആടിൻ്റെ ഉപമ, ഈ മൂന്ന് ഉപമകളെ നമ്മൾ വളരെ ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കാൻ പോവാണ്. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി, വളരെ സിമ്പിളാണിത്. നമുക്ക് ഒരുമിച്ച് ധ്യാനിച്ചെടുക്കാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ധ്യാനിച്ച് നമ്മൾ സുവിശേഷം വെച്ച് വലിയ കനഗംഭീര വാക്കുകളിലേക്ക് ഇപ്പോൾ ചാടിക്കേറി ഞാൻ പോകുന്നില്ല. നമുക്കതിനെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഞങ്ങളുടെ മനസ്സിലൊന്ന് പതിയണ കർത്താവ് എന്നുള്ള പ്രാർത്ഥനയോട് ഇരുന്നാൽ മതി. ഈ മൂന്ന് ഉപമകളെ നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തത് കാണാതായ ആടിൻ്റെ ഉപമ. ആടിനെ നഷ്ടപ്പെട്ടത് എവിടെയാണ്? ആടിനെ നഷ്ടപ്പെട്ടത് ആലയ്ക്കു വെളിയിലാണ്. ആടിനെ നഷ്ടപ്പെട്ടത് ആലയ്ക്കു വെളിയിലാണ്. ഇടയൻ്റെ ആലയുണ്ട്, ഈ ആടിനുള്ള കൂട്. നമ്മുടെ ഇവിടുത്തെ കണക്കത്തെ പലകടിച്ച ആട്ടിൻകൂടല്ല അത്. ഈ കുട്ടനാട്ടിലോട്ട് ചെന്നാൽ ഇങ്ങനെ താറാവിനെ കയറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റും വലയടിച്ചിട്ട് ഇതിനകത്തോട്ട് കയറ്റും. അതുപോലത്തെ അതിന് സമാനമായ ഒന്നാണ് ഈ ആലയെന്ന് പറയുന്നത്, ഇടയൻ്റെ ആല. അതിങ്ങനെ ഒരുപാട് ഏരിയ കവർ ചെയ്യുന്നൊന്ന്. അതിന് പുറത്തേക്കാണ് ആട് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ആട് നഷ്ടപ്പെട്ടത് ആലയ്ക്ക് വെളിയിൽ. രണ്ടാമത്തത് നാണയം നഷ്ടപ്പെട്ടതോ? നാണയം നഷ്ടപ്പെട്ടത് ഭവനത്തിൻ്റെ ഉള്ളിൽ. ഭവനത്തിൻ്റെ ഉള്ളിൽ, വീടിനകത്തുണ്ട്, വീടിനകത്തുണ്ട്, പുറത്തോട്ടൊന്നും പോയിട്ടില്ല, വീടിനകത്തുണ്ട്. മറ്റ് ആടോ? ആട് വീടിന് പുറത്തേക്ക് പോയി. പക്ഷെ രണ്ടും നഷ്ടപ്പെട്ടു. ഒരെണ്ണത്തിനെ നഷ്ടപ്പെട്ടത് വീടിന് പുറത്ത്, ആലയ്ക്ക് പുറത്താണെങ്കിൽ നാണയത്തെ നഷ്ടപ്പെട്ടത് വീടിനകത്ത്, വീടിനകത്ത് ഉണ്ട്, നഷ്ടപ്പെട്ടു പോയി. ഇനിയാണ് മൂന്നാമത്തത്, എന്ത്? നഷ്ടപ്പെട്ട മക്കളുടെ ഉപമ, കാണാതെ പോയ മക്കളുടെ ഉപമ. ഈ മുമ്പ് പറഞ്ഞ രണ്ട് ഉപമകൾ ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. കാണാതായ ആടിൻ്റെ ഉപമയിൽ ആടിനെ ആലയ്ക്ക് വെളിയിൽ നഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥയിൽ ഇളയ മകനെ നഷ്ടപ്പെടുന്നത് എവിടെയാണ്? ആലയ്ക്ക് വെളിയിൽ, ഇടയൻ്റെ ആലയ്ക്ക് വെളിയിൽ. വീടിന് പുറത്തേക്കൊരുത്തൻ നഷ്ടപ്പെട്ടങ്ങ് ഇറങ്ങിപ്പോവാണ്. നാണയം വീടിനകത്തുണ്ട്, പക്ഷെ കാണാനില്ല, നഷ്ടപ്പെട്ടു പോയി. അതുപോലെയാണ് മൂത്ത പുത്രൻ. വീടിനകത്തുണ്ട്, അവൻ അപ്പന് വേണ്ടി മാട് പണിയുന്നത് പോലെ പണിയെടുക്കുന്നുണ്ട്. അപ്പനെ വിട്ടോ, അവൻ്റെ ഭവനം വിട്ടോ, അവൻ എങ്ങോട്ടും പോയിട്ടില്ല, പക്ഷേ നഷ്ടപ്പെട്ടു പോയി അപ്പൻ അവനെ. വീടിനകത്തുണ്ടെന്നേ ഉള്ളൂ, അവന് അപ്പൻ്റെ മനസ്സറിയാൻ പറ്റുന്നില്ല, അപ്പൻ്റെ സന്തോഷത്തിൽ പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല. വീടിനകത്തുണ്ടായിട്ടും നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മൾ ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്, നമ്മൾ ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്. ആ നമ്മളോട് ദൈവമെടുക്കുന്ന നിലപാടിൻ്റെ പേരാണ് കരുണ. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മളെ തന്നെ ലൊക്കേറ്റ് ചെയ്യണം. ഞാൻ എവിടെയാണ്, ഞാൻ എവിടെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്? ഇതിനകത്ത് ഏത് നഷ്ടപ്പെടലിൻ്റെ രീതിയിലാണ്? അതായത് ഇതിനകത്ത് ഏറ്റവും വേഴ്സ്റ്റ് നഷ്ടപ്പെടൽ എന്ന് പറഞ്ഞാൽ എന്താണല്ലോ? നാണയമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ദൂർത്തപുത്രൻ പടിയിറങ്ങിപ്പോയവൻ തിരിച്ചു കയറി വന്നോളൂ, അവനെ ഒന്ന് കയറ്റിയാൽ മതി അകത്തോട്ട്. ആടെന്താ മെച്ചം? ആട് പുറത്ത് നഷ്ടപ്പെട്ടു, പക്ഷെ ആടിൻ്റെ കരച്ചില് ഇടയന് വഴി കാട്ടും. ഏതെങ്കിലും ഒരു മുൾച്ചെടിക്കാട്ടിൽ കൊമ്പുടക്കി കിടന്നിട്ട് അവിടെ കിടന്ന് വേദനയോടെ നിലവിളിക്കുന്ന ആടിൻ്റെ തേങ്ങലുകൾ ഇടയന് വഴി കാട്ടും. പക്ഷെ നാണയമോ? ഒന്നുമില്ല, ഒരനക്കോ ഇല്ല, ഒരു സൈൻ പോലും ഇല്ല എവിടെങ്കിലും ഉണ്ടെന്നുള്ളതിൻ്റെ. അപ്പം എക്സ്ട്രാ എഫേർട്ട് എടുത്ത് തേടി ചെന്നാലേ നാണയത്തെ കണ്ടെത്താൻ പറ്റൂ. അതുകൊണ്ടാണ് നാണയം കണ്ടെത്താൻ ശ്രമിച്ച സ്ത്രീ അവൾ വിളക്ക് കൊളുത്തി വെച്ച് ചൂലെടുത്ത് അടിച്ചു വാരി തപ്പിയെടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു നാണയം പോലെ മൃതനായി കിടക്കുകയാണ്. എവിടെ ഒന്ന് അനങ്ങാൻ പോലും ശേഷിയില്ലാതെ. ഇത് നമ്മൾക്ക് സംഭവിക്കാവുന്ന, ഞാൻ പറഞ്ഞില്ല, ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷനാണ്. ഞാൻ അകപ്പെട്ടിരിക്കുന്ന പാപക്കെണിയെക്കുറിച്ച് നിലവിളിക്കാൻ പോലും ആകാതെ, ഒരു തേങ്ങൽ ഉയർത്താൻ പോലും ആകാതെ എവിടെയോ പൂർണ്ണമായും ബന്ധനസ്ഥനായി ഒന്ന് അനങ്ങാൻ പോലും ശേഷിയില്ലാതെ കിടക്കുന്ന അവസ്ഥ, അവിടേക്ക് ദൈവം എന്നെ തേടി വരുന്നതാണ് അവൻ്റെ കരുണ. ചിലപ്പോൾ അങ്ങനെ ഉണ്ടെന്നേ, ചിലപ്പോൾ അങ്ങനെ ഉണ്ട്. നമുക്കറിയാം, എന്നിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടൊന്നും സംഭവിക്കാൻ ഇനിയില്ല എന്ന് തോന്നിയിരിക്കുന്ന നേരത്ത് എന്നിൽ ഇനി നന്മ ബാക്കിയില്ല, എന്നിൽ ഇനി വെട്ടം ബാക്കിയില്ല എന്ന് തോന്നുന്ന നേരത്തു പോലും നമ്മളെ തേടി ഒരു കരമെത്തും, നമ്മളെ തേടി ഒരു കരമെത്തും. എല്ലാം അങ്ങനെ അവസാനിച്ചുവെന്ന് കരുതരുതേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു കരമെത്തും. അതാണ് ഈ വിളക്ക് കൊളുത്തി അടിച്ചുവാരിയെടുക്കുന്ന ദൈവകരുണയുടെ ശൈലി. ദൈവം ആ കരുണ ആക്ച്വലൈസ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ മനുഷ്യരിലൂടെ ആയിരിക്കാം. അത് ആരുമാകാം, ഒരു പുരോഹിതനാകാം, ഒരു സന്യാസിനിയാകാം, ഒരു ഗുരുവാകാം, ഒരപ്പനാകാം, ഒരമ്മയാകാം, ഒരു കൂടപ്പിറപ്പാകാം, ഒരു സുഹൃത്താകാം. ദൈവം ആ കരുണ നമ്മളിലേക്ക് എത്തിക്കുകയാണ്. ഇത് നമ്മളിങ്ങനെ അതിനെ മനസ്സിലാക്കണം. എന്നെങ്കിലും ഇരുട്ടത്ത്, ജീവിതത്തിൻ്റെ ഒരു ഇരുട്ടിൻ്റെ ഘട്ടത്തിൽ ഇങ്ങനെ അനങ്ങാൻ ശേഷിയില്ലാതെ, ഒരു നന്മ പോലും എന്നിലൂടെ സംഭവിക്കാൻ കഴിയാത്ത വിധം എന്നിൽ പാപം അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും എന്നെ തേടി ഒരാൾ വരുന്നുണ്ടെങ്കിൽ, ദൈവം ഒരാളെ അയക്കുന്നുണ്ടെങ്കിൽ, ദൈവാനുഭവം എന്നെ തേടി വരുന്നുണ്ടെങ്കിൽ, ദൈവകരുണ എന്നിലേക്ക് എത്തുകയാണെന്ന് തിരിച്ചറിയണം. ഇടയൻ തേടിയെത്തുന്ന രണ്ടാമത്തെ രംഗം, ഞാൻ ഈ പീഠാനുഭവ വാരമൊക്കെ വരുമ്പം പ്രത്യേകം ധ്യാനിക്കുന്ന ഒരു ചിത്രമാണത്. എൻ്റെ മനസ്സിലെന്നോ കടന്നു കയറിയ, എന്നെ വല്ലാണ്ട് ഉലച്ച, എൻ്റെ ചങ്കിലെപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു രംഗമുണ്ട്, ഒരു ചിത്രമുണ്ട്. അതിങ്ങനെയാണ്, ഒരാട് ഒരു കുറ്റിക്കാട്ടിൽ ഉടക്കിക്കിടക്കുന്നു. ഇടയനെ വിട്ടോടിപ്പോയതാണ്. ഇടയൻ്റെ ആലയ്ക്ക് ഭംഗി പോരെന്ന് തോന്നിയപ്പോൾ ഈ ആലയ്ക്ക് വെളിയിൽ എന്തൊക്കെയോ മെച്ചപ്പെട്ടതുണ്ട് എന്ന കൗതുകത്തിൽ, എന്ന ഭ്രമത്തിൽ ആല വിട്ട് ഇറങ്ങിപ്പോയൊരു കുഞ്ഞാടാണ് ഞാൻ. അതല്ലേ നമ്മുടെ പാപമൊക്കെ. അതായത് ഈ വിശുദ്ധിയുടെ മേഖല, ഇതിനകത്ത് വലിയ സുഖമൊന്നുമില്ല, ഇതിനപ്പുറത്താണ് രസമുള്ളത് എന്ന് പറഞ്ഞല്ലേ ഓരോ പാപത്തിൻ്റെയും പുറകെ നമ്മൾ പോയത്. അല്ലാതെ നമ്മളാരും കഷായം കുടിക്കുന്നത് പോലെ കയ്പിച്ചല്ലോ ഈ പാപം രുചിച്ചത്. ആകർഷണമല്ലേ പല പാപങ്ങളിലേക്കും നമ്മളെ നയിച്ചത്. അതുപോലെ ഈ ആട് ഈ ആലയ്ക്ക് വെളിയിൽ എന്തോ മെച്ചപ്പാടുണ്ട് എന്ന ചിന്തയോടെ ഇറങ്ങിപ്പോയതാണ്. ഇറങ്ങിപ്പോയി അവസാനം ചെന്നെത്തുന്നത് കുറ്റിക്കാട്ടിൽ. നമ്മളും അനുഭവിച്ചിട്ടില്ലേ സമാനമായ സാഹചര്യം? എന്തോ മെച്ചം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ കള്ളത്തരം കാണിച്ചത്? എന്തോ മെച്ചമുണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ കൂടെയുള്ള ഒരാളെ ചതിച്ചത്? എന്തോ മെച്ചം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ കൂലി കൊടുക്കാതിരുന്നത്? എന്നിട്ട് എല്ലാത്തിൻ്റെ അവസാനം നമ്മൾ എവിടെയാണ് എത്തിയത്? നമ്മൾ എത്തിയത് കുറ്റിക്കാട്ടിൽ, ഏതോ മുൾച്ചെടി കാട്ടിൽ നമ്മൾ ഉടക്കിക്കിടക്കുകയാണ്. അതാണ് പാപത്തിൻ്റെ അവസാനം. പാപത്തിൻ്റെ അവസാനം നിരാശയും തകർച്ചയുമേ ഉള്ളൂ. അങ്ങനെ നിരാശപ്പെട്ട് തകർന്നു കിടക്കുന്നൊരു കുഞ്ഞാട്, ഈ കുഞ്ഞാടിൻ്റെ ദയനീയമായ തേങ്ങലുകളിൽ മനംനൊന്ത് ബാക്കി 99 മരുഭൂമിയിൽ വിട്ട് ഒന്നിനെ തേടി വരുന്ന കരുണയുള്ള ഇടയൻ എന്നെ തേടി വരുന്നൊരു രംഗം മനസ്സിൽ കാണണം. വന്നിട്ട് ഈ ഇടയൻ അടുത്ത് വരുമ്പോൾ കാണുന്നത് ഇങ്ങനെ മുൾക്കാടിനുള്ളിൽ ഇങ്ങനെ കിടക്കുന്ന കുഞ്ഞാട്. ഈ ഇടയനൊരൊറ്റ ചിന്തയുള്ളൂ, എൻ്റെ കുഞ്ഞാടിനെ വീണ്ടെടുക്കണം, എൻ്റെ കുഞ്ഞാടിനെ വീണ്ടെടുക്കണം. കുഞ്ഞാടിൻ്റെ രക്തം വീഴരുത്, എൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം കിനിയരുത്. അതിന് പകരം എൻ്റെ കരങ്ങളിൽ പോർലേൽക്കട്ടെ, എൻ്റെ കരങ്ങൾ മുറിയട്ടെ. അതുകൊണ്ട് ഈ കരങ്ങൾ കൊണ്ട്, ഈ മുള്ളുകൾക്കിടയിലേക്ക് ഈ കരങ്ങൾ ആഴ്ത്തിയിറക്കി ഈ കുഞ്ഞാടിനെ ഇങ്ങനെ കോരിയെടുക്കുന്ന ഒരു ഇടയൻ്റെ ചിത്രം മനസ്സിൽ കാണണം. ഇങ്ങനെ കോരി ചേർത്ത് പിടിക്കുന്ന ഒരു ഇടയൻ്റെ ചിത്രം മനസ്സിൽ കാണണം. എന്നിട്ട് അവിടെ നിന്ന്, ഇപ്പോൾ മുഴുവൻ ക്യാമറകളുടെ കാലമല്ലേ, അങ്ങനെ ഒരു ഇടയനെ കണ്ടിട്ട് ക്യാമറ നേരെ തിരിക്കേണ്ടത് കാൽവരിയിലേക്ക്. അവിടെ നമ്മൾ കണ്ടത് ഈ രംഗം തന്നെയാണ്. ഏതോ പാപത്തിൻ്റെ മുൾച്ചെടി കാട്ടുകളിൽ കൊമ്പുടക്കിക്കിടക്കുന്ന, ദേഹമുടക്കിക്കിടക്കുന്ന മനുഷ്യകുലത്തെ ഇടയൻ തീരുമാനിക്കുകയാണ്, എൻ്റെ കരങ്ങൾ മുറിയട്ടെ, എൻ്റെ ഉടല് തകർക്കപ്പെടട്ടെ, എൻ്റെ പാർശ്വം പിളർക്കപ്പെടട്ടെ, ഞാൻ കോരിയെടുക്കാമെന്ന് പറഞ്ഞൊരു ഇടയൻ കോരിയെടുത്തതാണ് കാൽവരിയിൽ സംഭവിച്ചത്. ദൈവകരുണ, എനിക്കു വേണ്ടി തകർക്കപ്പെടുന്ന, എനിക്കു വേണ്ടി മുറിവേൽക്കപ്പെടുന്ന ഒരു ദൈവകരുണയുടെ ദൃഷ്ടാന്തമാണ് ഈ തേടി വരുന്ന നല്ല ഇടയൻ, കാണാതെ പോയ ആടിൻ്റെ ഉപമയിൽ. അതുതന്നെയാണ് നമ്മൾ കാൽവരിയിൽ കാണുന്നതും. ഒടുവിലത്തത് ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് രണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ദൂർത്തപുത്രൻ്റെ ഉപമയിലെ ദൈവകരുണ, അതാ പിതാവാണ് ദൈവകരുണയുടെ ആൾരൂപം. ആ പിതാവ് ആ സ്ത്രീ ചെയ്തതുപോലെ ഭയങ്കര എഫേർട്ട് എടുത്ത് തിരി തെളിച്ച് വെച്ച് ചൂലെടുത്ത് അടിച്ചു വാരി തപ്പുന്നില്ല പടിയിറങ്ങിപ്പോയവനെ. ഇടയനെ പോലെ ആലവിട്ടിറങ്ങിപ്പോയ കുഞ്ഞാടിനെ തേടി ദേശാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുന്നില്ല ഈ പിതാവ്. പിതാവിൻ്റെ കരുണ അത് കാണേണ്ടത് മട്ടുപ്പാവിൽ വഴിക്കണ്ണുമായിട്ട് നോക്കി നിൽക്കുന്ന ഒരപ്പനെയാണ്. അതായത് എൻ്റെ മകൻ്റെ തിരിച്ചുവരവിനായി കൺപാർത്തിരിക്കുന്ന ഒരപ്പൻ, അതിങ്ങനെ വിരിച്ച കരങ്ങളോടെ കാത്തിരിക്കുന്ന ഒരപ്പനാണ് ദൈവകരുണയുടെ അടയാളം. അതായത് ദൈവകരുണ അതിൻ്റെ മറ്റൊരു ഭാവം എൻ്റെ തിരിച്ചുവരവിന് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണ് ദൈവകരുണ? ദൈവകരുണയെക്കുറിച്ച് നമുക്ക് വലിയ തീസിസുകൾ വയ്ക്കാതെ ലളിതമായിട്ട് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ദൈവത്തിന് എന്നോടുള്ള ആറ്റിറ്റ്യൂഡാണ് കരുണ. അതിനെ അത്രയും നമ്മൾക്കങ്ങ് സിമ്പിളാക്കി മനസ്സിലാക്കണേ. ദൈവത്തിന് എന്നോട് കാണിക്കുന്നൊരു മനോഭാവം, എന്നോട് കാണിക്കുന്നൊരു ആറ്റിറ്റ്യൂഡ്, അതിനെയാണ് ദൈവത്തിൻ്റെ കരുണയായിട്ട് മനസ്സിലാക്കേണ്ടത്. അത് പല വ്യക്തികൾക്ക് പല രീതികളിൽ അത് ആക്ച്വലൈസ് ചെയ്യപ്പെടും. ചിലർക്ക് എങ്ങനെയാണ്, ചിലർക്ക് ഈ പാപാന്ധകാരത്തിൽ പെട്ടുപോയവർക്ക് അവരുടെ പിന്നാലെ തേടിച്ചെന്ന് പിടിച്ചെടുക്കുന്നൊരു ദൈവകരുണ അനുഭവിക്കാൻ പറ്റും. അതാണ് നഷ്ടപ്പെട്ടു പോയ നാണയം പോലെ ഒന്ന്, നമ്മളിൽ നിന്ന് ഒരനക്കം സംഭവിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ പിന്നാലെ വന്ന് തേടിപ്പിടിക്കുന്നൊരു ദൈവകരുണ നമ്മൾ അനുഭവിക്കും. ഇനിയിപ്പോൾ ചില പാപബന്ധനങ്ങളിലാണ് പുറത്തു കടക്കാൻ പറ്റുന്നില്ല, ആകെ ചെയ്യാൻ പറ്റുന്നത് അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ മുൾച്ചെടി കാട്ടിൽ പെട്ടുപോയ കുഞ്ഞാട്. അത്തരം അനുഭവങ്ങളിലാണെങ്കിൽ അവിടെ നിന്ന് എന്നെ കോരിയെടുക്കുന്ന ഒരു ദൈവകരുണ. ഇനി ഏറ്റവും കറക്റ്റായിട്ട് മനുഷ്യകുലത്തിൽ നമ്മുടെ മുമ്പാകെ ദൈവം വെളിപ്പെടുത്തുന്ന കരുണ ഈ ധൂർത്തപുത്രനോട് കാണിച്ച കരുണയാണ്. അതായത് ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ എപ്പോഴും ബഹുമാനിക്കുന്നു, കാത്തിരിക്കുന്നു, നീ തിരികെ വാ. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 2:12 നമ്മൾ കാണുന്നില്ലേ, കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് നൗ, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ. ഈ തിരിച്ചുവരവിന് കാത്തിരിക്കുന്ന ഒരു ദൈവകരുണ. പ്രിയമുള്ള ദൈവജനമേ, ഈ ദൈവകരുണയെ ഇങ്ങനെ ധ്യാനിച്ച് മനസ്സിൽ സൂക്ഷിക്കണേ. എന്നോടുള്ള കർത്താവിൻ്റെ നിലപാടാണ് ഈ ദൈവകരുണ. നമ്മളിൽ നിറയുമ്പോൾ, കരുണയുടെ തിരുനാളിന് ഒരുങ്ങുമ്പോൾ, ദൈവകരുണ നമ്മളിൽ ധ്യാനിച്ച് നിറയ്ക്കുമ്പോൾ പിന്നെ സംഭവിക്കേണ്ടത് നമ്മളിൽ ഈ കരുണയുടെ ട്രേസസ് കാണാൻ പറ്റണം. അപ്പോഴേ ദൈവകരുണ നമ്മളിൽ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അല്ലാത്തടത്തോളം കാലം, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, ദൈവകരുണ പ്രസംഗത്തിൻ്റെ വിഷയം മാത്രമായി ചുരുങ്ങിപ്പോകും. ദൈവകരുണ ധ്യാനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും വിഷയമാണ്, അത് പ്രസംഗത്തിൻ്റെ വിഷയമല്ല. ദൈവകരുണ ധ്യാനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും വിഷയമാണ്. അതിനെങ്ങനെ സാധിക്കണം? ദൈവകരുണയെ ഞാൻ ധ്യാനിച്ച് ഞാൻ ജീവിച്ചു തുടങ്ങണം. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ വീട്ടകങ്ങളിൽ ചെയ്യാൻ പറ്റുന്നേ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. അത് ചെയ്യുമ്പോൾ മെച്ചെന്നറിയാമോ, നമ്മൾ കുറേ കൂടെ ആ ദൈവത്തിൻ്റെ മനസ്സിലേക്ക് അടുക്കും. എങ്ങനെയാണ്? ഒന്നാമത്തത് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് അടിച്ചു നോക്ക്. നമ്മൾ ചിലതിങ്ങനെ വീണ്ടും വീണ്ടും കണ്ടു നോക്കത്തില്ല, അതുപോലെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് നോക്ക്. നമ്മുടെ ചുറ്റുപാട് ഒരാൾ, എൻ്റെ കൂടപ്പുറപ്പ്, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, ഈ കാണാതെ പോയ നാണയം പോലെ എവിടെയോ ഒരനക്കം പോലും ഇല്ലാതെ, റെസ്പോൺസ് പോലും ഇല്ലാതെ കിടക്കുകയാണ്. എനിക്ക് പറ്റുമോ തേടി ചെല്ലാൻ വേണ്ടി? ഒരുപാട് പേരെ പടി അടച്ച് പിണ്ടം വെച്ചിട്ടില്ലേ? ഇനി ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല എന്ന് പറഞ്ഞ്, ഇനി അവൻ എനിക്ക് വിജാതീനാണെന്ന് പറഞ്ഞ്, ഇനി ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് അറത്ത് മുറിച്ചു കളഞ്ഞ എത്രയോ പേരുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നഷ്ടപ്പെട്ടു പോയ നാണയം പോലെ എങ്ങോ ചലനമറ്റ് ചേതനയറ്റ് കിടക്കുന്ന ഒരുപാട് പേരില്ലേ? തേടി ചെല്ലാവോ? പറ്റുവോ? അവരുടെ ഭാഗത്ത് നിന്ന് ഒരു നന്മയും പ്രതീക്ഷിക്കേണ്ട. അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും പ്രതീക്ഷിക്കേണ്ട. പറ്റുമോ നിനക്ക് ഒരു വിളക്ക് തെളിച്ചു വെച്ചിട്ട്, ആ വിളക്ക് വചനമാകാം, ആ വിളക്ക് പരിശുദ്ധ കുർബാനയാകാം, ആ വിളക്ക് സഭയാകാം, അങ്ങനെ ഒരു വിളക്ക് തെളിച്ചു വെച്ചിട്ട് ഒരു ചുകുലെടുത്ത് അത്യധ്വാനം ചെയ്ത് ആട്ടും തുപ്പും കിട്ടിയാലും പരിഹാസരങ്ങൾ ഏറെയേറ്റാലും തേടി ചെല്ലാൻ പറ്റുമോ അങ്ങനെ ഒരാളെ? അങ്ങനെ വരുമ്പോഴാണെന്നേ ഈ ദൈവകരുണ നമ്മൾ ആക്ച്വലൈസ് ചെയ്യുന്നത്, നമ്മൾ അനുഭവിച്ചു തുടങ്ങുന്നത്. ഓ, ഇങ്ങനെയാണല്ലോ എൻ്റെ കർത്താവ്, ഇതിനേക്കാൾ എത്രയോ മടങ്ങായിട്ടാണ് എൻ്റെ കർത്താവ് എന്നെയും തേടി വന്നത്, തേടി വരുന്നത് എന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ഞാൻ തേടി ഇറങ്ങുമ്പോഴാണ്. അങ്ങനെ ഒരു റെസ്പോൺസും ഇല്ലാത്തവരെ, ഒരു റെസ്പോൺസും ഇല്ലാത്തവരെ തേടി ചെല്ലാൻ പറ്റണം. അപ്പോഴാണ് ദൈവകരുണ ഒന്നാം ഘട്ടത്തിൽ ആവർത്തിക്കപ്പെടുന്നത് നമ്മളിൽ. രണ്ടാമത്, സഹായം ആവശ്യമുള്ളവരുണ്ട് നമ്മുടെ ചുറ്റും. സഹായം എന്ന് പറയുമ്പോൾ കേവലം സാമ്പത്തിക സഹായം അല്ല. അങ്ങനത്തെ ഒരു സിസ്റ്റമാക്കി നമ്മൾ നമ്മളെ തന്നെയും നമ്മുടെ സഭയൊന്നും മാറ്റിക്കളയരുത്. സഹായം ആവശ്യമുള്ളവർ പലവിധ മേഖലകളിലുണ്ട്. ഇതുപോലെ ഉൾച്ചെടിക്കാട്ടിൽ പെട്ടുകിടക്കുന്ന ഇടയൻ തേടി ചെല്ലേണ്ട സാഹചര്യമുള്ള ഒരുപാട് അനുഭവങ്ങൾ അവിടെ നമ്മുടെ സുരക്ഷിത ആവൃത്തിക്കുള്ളിരുന്ന് എൻ്റെ വീടിൻ്റെ സുരക്ഷിത വലയം, എൻ്റെ പ്രിയപ്പെട്ടവരുടെ, എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ മക്കളുടെ ജീവിതം ഇങ്ങനെ ഒരു ആവൃത്തി തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് ദൈവകരുണയെക്കുറിച്ച് എത്ര ധ്യാനിച്ചിട്ട്, എന്തു മെച്ചം ഇതിനപ്പുറത്തതേ ഒരു മുൾച്ചെടി കാടുണ്ട്, അവിടെ കുറേയധികം പാവങ്ങൾ, അത് പല രീതിയിൽ സമ്പത്തുണ്ടായിരിക്കാം, പക്ഷെ ഏകാന്തതയുടെ നൊമ്പരപ്പാടുകളുമായിട്ട്, ഒരുപാട് സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കാം, ഒറ്റപ്പെടലിൻ്റെ വേദനയുമായിട്ട്, തെറ്റിദ്ധാരണയുടെ കനലുമായിട്ട് ഒക്കെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ അന്തി ഉറങ്ങാൻ, സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാത്തവർ ഉണ്ട്. ആരുമൊന്ന് തുണയില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ചെല്ലാൻ പറ്റുമോ? ആടിനെ തേടി ചെല്ലുന്ന ഇടയനാകാൻ നിനക്ക് പറ്റുമോ? അങ്ങനെ വരുമ്പോൾ ഈ ഇടയൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന അറിയാമോ? നമ്മൾ ക്ലീശയായിട്ട് ഇടയ സങ്കല്പങ്ങളൊക്കെ പുരോഹിതർക്ക് ചാർത്തി കൊടുത്തു, നമ്മളാരും ഇടയന്മാരല്ല എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ആര് പറഞ്ഞു? ഓരോ ക്രിസ്ത്യാനിയിലും ഒരു ഇടയൻ രൂപപ്പെടണം, കാരണം അതാണ് കർത്താവിൻ്റെ തിരുഹിതം, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞവൻ അതിനുശേഷം ആഗ്രഹിക്കുന്നത് ഇനി നിങ്ങൾ ഇടയരാകണം എന്നാണ്. കാരണം ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞവൻ അതിൻ്റെ പിന്നാലെ പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നല്ലേ? അപ്പോൾ ഈശോ എങ്ങനെയായിരുന്നോ അതൊക്കെ ആവർത്തിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ഓരോ ക്രിസ്ത്യാനിയും. അപ്പോൾ ദൈവകരുണയുടെ ഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്രകാരം ജീവിച്ചു തുടങ്ങുന്നുവോ അതിനനുസരിച്ചാണ് ദൈവകരുണ നമ്മളിലും ആഴപ്പെടുന്നത്. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ അപ്പൻ ഇനിയിപ്പോൾ വിളക്ക് കത്തിച്ച് വെച്ച് ചൂരെടുക്കാനുള്ള ആവതൊന്നും ഇല്ലച്ചോ, ഞങ്ങൾക്ക് അങ്ങനൊന്നും ഇറങ്ങാനുള്ള ആവതില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും മുഖം വെട്ടിച്ചെടുത്ത് പോകുന്നതിനെ പിന്നെ തേടി പിടിക്കാനെന്നുള്ള, അതിന് മാത്രമൊന്നും ഞങ്ങളൊന്നും ക്രിസ്തുശിഷ്യന്മാരല്ല, വേണ്ട സാരമില്ല പോട്ടെ. രണ്ടാമത്തത്, ഉൾച്ചെടി കാട് തപ്പിപ്പോകാനും വയ്യ, വയ്യ, വേണ്ട പോട്ടെ, സാരമില്ല. ഒടുവിലത്തെ ഒരു ചാൻസ് ഉണ്ട്, ഒടുവിലത്തെ ഒരു ചാൻസ് ഉണ്ട് ദൈവകരുണ ജീവിക്കാൻ. ഒന്നും ചെയ്യണ്ടെന്ന്, ഒന്നും ചെയ്യണ്ടെന്ന്, വിരിച്ച കരങ്ങളുമായിട്ടൊന്ന് നിൽക്കാവോ, അത്രയും ചെയ്യാമോ? വിരിച്ച കരങ്ങളുമായിട്ടൊന്ന് നിൽക്കാവോ? ആരൊക്കെയോ തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്, ആരൊക്കെയോ തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പടിയിറങ്ങിപ്പോയ മക്കളോ, എന്നോ മുറിഞ്ഞു പോയ ദാമ്പത്യത്തിൻ്റെ സൗന്ദര്യം, കൂടപ്പുറപ്പുകൾ, ആരൊക്കെയോ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് തിരിച്ചു വരാൻ ഭയമെന്തെന്നറിയാമോ? നീ ഇപ്പോഴും കൈകെട്ട് നിൽക്കുന്നു, പുറം തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു നല്ല ജസ്റ്റർ, ദൈവകരുണയുടെ ഒരു ജസ്റ്റർ പറ്റുമോ? ഇത്രയും മതി. വിരിച്ച കരങ്ങളോടെ നിന്നു കൊടുക്കാമോ? പടിയിറങ്ങിപ്പോയ ആർക്കൊക്കെയോ തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മുടെ കുടുംബത്തിലേക്കും, എന്തിന് നമ്മുടെ സഭയിലേക്ക് പോലും പലരും തിരിച്ചു വരാൻ മടിക്കുന്നത്. വിരിച്ച കരങ്ങളോട് ആരും നിൽപ്പില്ല, വിരിച്ച കരങ്ങളുമായിട്ട് ആരും നിൽപ്പില്ല. നമ്മളൊക്കെ നിൽക്കുന്നത് വിധിവാക്യം ഉച്ചരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ദൈവകരുണയുടെ അടയാളമല്ല. ദൈവകരുണയുടെ അടയാളം വിരിച്ച കരങ്ങളുമായിട്ട് ഇടറിപ്പോയവൻ കയറി വരുമ്പോൾ അവനെ കൊണ്ട് അവൻ്റെ പാപ സങ്കീർത്തനം മുഴുവൻ ചെല്ലാൻ പോലും അവസരം കൊടുക്കാതെ അതിനു മുമ്പേ അവനെ ചേർത്ത് പിടിച്ചിട്ട് പോട്ടടാ സാരമില്ലെന്ന് പറഞ്ഞ് അവന് നഷ്ടപ്പെട്ടു പോയതൊക്കെ അവനെ അണിയിക്കുന്നതാണ് ദൈവകരുണ. പറ്റുമോ ഇത്? നമ്മളെ ചതിച്ച് പടിയിറങ്ങിപ്പോയവനെ തിരിച്ച് സ്വീകരിക്കാൻ പറ്റുമോ? നമ്മുടെ സ്വത്ത് കവർന്നെടുത്തിട്ട് പോയവനെ, നമ്മളെക്കുറിച്ച് അപവാദം പറഞ്ഞിട്ടിറങ്ങിപ്പോയവനെ, നമ്മളെ തകർത്ത് കളഞ്ഞവനെ, ചവിട്ടി അരച്ചവനെ ഒക്കെ തിരികെ ആ പഴയ ബന്ധത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ എങ്ങനെയാണ് ദൈവകരുണ പഠിക്കാൻ പറ്റുന്നത്, ദൈവകരുണ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇതൊക്കെയാണ് ദൈവകരുണ, ഇതൊക്കെയാണ് ദൈവകരുണ. നമുക്കിപ്പോഴും മറ്റേ മൂത്ത ചേട്ടായിയുടെ ഭാവമാണ്. ഒരാളും തിരിച്ചു വരുന്നത് നമുക്ക് സഹിക്കൂല. അവനതല്ലേ പറ്റിയത്, അവന് ഇളയവൻ തിരിച്ചു വന്നത് സഹിക്കുന്നില്ല. പലരും വീട് വിട്ടുപോയ, പലരും സഭ വിട്ടുപോയ, പലരും തിരിച്ചു വരാൻ മടിക്കുന്നത് എല്ലായിടത്തും ഇങ്ങനത്തെ കുറേ ചേട്ടായിമാരുണ്ട്. ഇങ്ങനത്തെ കുറേ ചേട്ടായിമാരെ ഭയന്നാണ് തിരിച്ചു വരാൻ മടിച്ച് എവിടൊക്കെയോ പാത്തും പതുങ്ങിയും പട്ടിണി പിടിച്ചും പന്നിക്ക് കഴിക്കേണ്ടത് കഴിച്ചുമൊക്കെ ജീവിക്കുന്നത്. ഒരപ്പനുണ്ടായിരുന്നെങ്കിൽ മട്ടുപ്പാവിയിൽ എല്ലാ കുടുംബത്തിലും എല്ലാ ഇടവകയിലും എല്ലാ സമൂഹത്തിലും ഒരപ്പനുണ്ടായിരുന്നെങ്കിൽ പൂർവ്വകാലത്തിൻ്റെ വീഴ്ചകളെ ഒരു നോട്ടം കൊണ്ടുപോലും ഓർമ്മിപ്പിക്കാതെ കരുണയുള്ള കണ്ണുമായി ഒരപ്പൻ വിരിച്ച കരങ്ങളുമായി കാത്തു നിന്നിരുന്നെങ്കിൽ അതാണ് കരുണയുടെ ഏറ്റവും വലിയ അടയാളം. ഇത് നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഭർത്താവിന് ഇടറിപ്പോയി കാണും, ദാമ്പത്യ വിശുദ്ധിയിൽ വിശ്വസ്തതയിൽ ഇടറിപ്പോയി കാണും, ദുശീലങ്ങളേറെ ഉണ്ടാകും, ശരിയാണെന്നേ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഭാര്യയ്ക്ക് പറ്റുമോ ഇങ്ങനെ നിന്ന് കൊടുക്കാൻ? നമ്മൾ നിൽക്കും ഇങ്ങനെ, പക്ഷേ ഒരു കയ്യിൽ ഒരു തവിയും ഇപ്പുറത്തെ കയ്യിൽ കത്തിയും കാണും. വാടോ മനുഷ്യ എന്ന് പറഞ്ഞിരിക്കും നിൽക്കുന്നത്. വിരിച്ച കരങ്ങളോടെ ചേർത്ത് പിടിക്കാൻ പറ്റുമോ ഇടറിപ്പോയവരെ? ദൈവകരുണയുടെ ആവിഷ്കാരമാണത്. പ്രിയമുള്ള ദൈവജനമേ, ഈ ദൈവകരുണയെ നമ്മൾ കുറേ കൂടെ ആഴത്തിൽ കൗദാശികമായി അനുഭവിക്കുന്ന ഇടമാണ് കുമ്പസാരക്കൂട്. കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണേണ്ടത്, നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യേണ്ടത്, ആ ധൂർത്തപുത്രന്റെ കഥയിൽ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ മട്ടുപ്പാവിൽ വിരിച്ച കരുണയുടെ ഒരു അപ്പനില്ലേ, അങ്ങനെ ഒരു അപ്പൻ ദാ കുമ്പസാരക്കൂട്ടിൽ നിൽപ്പുണ്ട്. ആ കാഴ്ച കണ്ടിട്ട് വേണം കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലാൻ. അവിടെയാണ് ദൈവകരുണ നമുക്ക് വാരിക്കോരി വിളമ്പി ലഭിക്കുന്നത്. അപ്പോൾ കുമ്പസാരക്കൂടിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ദൈവകരുണയെ അനുഭവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. നിർഭാഗ്യവശാൽ കുമ്പസാരക്കൂടിനെ കരുണയുടെ കൂടാരമായി തിരിച്ചറിയാനോ അതിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനോ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ അപകടം. ഇടവകയിലൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ കുമ്പസാരത്തിന് ഒരുക്കുമ്പോൾ ഞാൻ വളരെ വേദനയോടും ദേഷ്യത്തോടും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്. കുമ്പസാരക്കൂടിനെ നമ്മൾ നാശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുമ്പസാരത്തിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കാതെ അതിൻ്റെ സുഹൃദത്തെ മനസ്സിലാക്കാതെ നമ്മളതിനെ നാശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വല്ലവനുമൊക്കെ ന്യൂസ് അവറിലിരുന്ന് ചർച്ച ചെയ്യുന്നത്, കത്തോലിക്കാ സഭയിൽ കുമ്പസാരം വേണോ വേണ്ടയോ, അവനാരാണിത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. ആ അവസ്ഥ ഉണ്ടാക്കിയത് നമ്മളാണ്, കത്തോലിക്കർ തന്നെയാണ്. കുമ്പസാരത്തിൻ്റെ സുഹൃദത്തെ മനസ്സിലാക്കാതെ അതിനെ ചീത്തയാക്കി കളഞ്ഞു. കള്ളക്കുമ്പസാരങ്ങൾ നടത്തി നമ്മൾ, കള്ളക്കുമ്പസാരങ്ങൾ നടത്തി എന്നൊക്കെ ഞാനിങ്ങനെ പച്ചയ്ക്ക് പറയുമ്പോൾ നിങ്ങൾ പുരികം ചുളിക്കും. എൻ്റെ അച്ഛോ, ഞങ്ങളൊക്കെ നല്ല ഒന്നാന്തരം ക്രിസ്ത്യാനികളാണ്, ഞങ്ങളങ്ങനെ കള്ളക്കുമ്പസാരങ്ങൾ നടത്താറൊന്നുമില്ല. ചുമ്മാ ഞങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്ത അപവാദമൊന്നും പറയരുത്, കുറച്ചൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കള്ളക്കുമ്പസാരങ്ങൾ നടത്താൻ മാത്രമൊന്നും ഞങ്ങൾക്ക് ധൈര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങളത് ചെയ്യില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കുമ്പസാരങ്ങളൊക്കെ കള്ളത്രങ്ങളായിട്ട് മാറിപ്പോവാണ്. രണ്ട് സൂചന ഞാൻ പറയാം, എപ്പോഴും പറയാറുള്ളതാണ് ഈ പറഞ്ഞ കണക്ക് ഇടവക ധ്യാനത്തിനൊക്കെ ഒരുക്കുമ്പോൾ രണ്ട് സൂചനകൾ പറയാം നമ്മുടെ കുമ്പസാരങ്ങൾ കള്ളക്കുമ്പസാരങ്ങളായിട്ട് പോകുന്നത്. ഒന്നാമത്തെ സൂചന, നമ്മുടെ കയ്യിൽ കുമ്പസാരിക്കാൻ പോകുമ്പോൾ ഉണ്ടല്ലോ ഒരു സ്ഥിരം ലിസ്റ്റിരിപ്പുണ്ട്. നമ്മുടെയൊക്കെ കയ്യിൽ കുമ്പസാരത്തിന് ഒരു സ്ഥിരം ലിസ്റ്റിരിപ്പുണ്ട്. അത് കയ്യിലൊരു പേപ്പറും കൊണ്ട് പോകുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് ചെല്ലുന്നു, മുട്ടുകുത്തുന്നു, പറയുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കാറുണ്ട്, കള്ളം പറഞ്ഞിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, ചീത്തക്കാര്യം ചെയ്തിട്ടുണ്ട്. ഇതിന് പദ്യം ചൊല്ലി കേൾപ്പിക്കുന്നത് പോലെ ക്രമം തെറ്റാതെ ഓർഡറിൽ ഇങ്ങനെ ചൊല്ലി കേൾപ്പിക്കുകയാണ്. ഇതാണ് നമ്മ കുമ്പസാരം. ഇതെങ്ങനെ കുമ്പസാരമാകുന്നത്? ഇതെങ്ങനെ കുമ്പസാരമാകുന്നത്? കാലാകാലങ്ങളായിട്ട് ഒരേ കാര്യങ്ങൾ എണ്ണം തെറ്റാതെ ക്രമം തെറ്റാതെ പറഞ്ഞു കേൾപ്പിക്കുന്ന ചടങ്ങിൻ്റെ പേരാണോ കുമ്പസാരം? ഇനി അങ്ങനെയാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതാണ് അതിൻ്റെ അപകടം. ദൈവകരുണയെ നമ്മുടെ കാലഘട്ടത്തിന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം മറ്റെങ്ങും തേടേണ്ട, കുമ്പസാരക്കൂട്ടിലേക്ക് ആ ക്യാമറയൊന്ന് തിരിച്ചാൽ മതി, അവിടെയുണ്ട് ഇതിൻ്റെ കാരണം. അവിടെയുണ്ട് ഇതിൻ്റെ കാരണം. കുമ്പസാരത്തെ ഹൃദയം കൊണ്ട് ആത്മാവ് കൊണ്ട് അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഈ പറഞ്ഞ സ്ഥിരം ലിസ്റ്റാണ്, പദ്യം ചൊല്ലിക്കേൽപ്പിക്കൽ ചടങ്ങാണ് നടക്കുന്നത്. പണ്ട് സ്കൂളിലൊക്കെ പദ്യം ചൊല്ലിക്കേൽപ്പിക്കുന്ന പോലെ ഒരു വരി വിടാതെ കൃത്യമായിട്ട് ചൊല്ലിക്കേൽപ്പിക്കും. മിക്കവാറും ഇത് പണ്ട് കന്യാശ്രീയമ്മ ആദ്യ കുർബാന സ്വീകരണത്തിന് പഠിപ്പിച്ച ലിസ്റ്റായിരിക്കും. ചില പാപങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും നമുക്ക്. 85 വയസ്സുള്ള വല്യമ്മച്ചു എന്ന് കുമ്പസാരിക്കുകയാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ട്. ആ പഞ്ചായത്തിൽ ഇനി അതിനേക്കാൾ മൂത്തതാരുമില്ല. എന്നാൽ അമ്മച്ചിയുടെ ആദ്യത്തെ പാപം മാതാപിതാക്കളെ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ട്. കാരണം എന്താ, ഇത് പറഞ്ഞാലേ ബാക്കിയുള്ളത് ഇങ്ങോട്ട് വരത്തുള്ളൂ, ആ ഓർഡർ തെറ്റും, ഇത് പറഞ്ഞാലേ ആ ഫ്ലോ അങ്ങോട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇതിങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. ചിലർ വന്നിട്ട് കുമ്പസാരിക്കും, മാതാപിതാക്കളെ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ട്, കള്ളം പറഞ്ഞിട്ടുണ്ട്, മോഷ്ടിച്ചിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് നിർത്തിക്കുക. മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ മോഷ്ടിച്ചിട്ടുള്ളത്? ആ ശരിയാണല്ലോ, എന്താ മോഷ്ടിച്ച്? ഒന്നും മോഷ്ടിച്ചില്ല, ഒന്നും മോഷ്ടിച്ചൊന്നുമില്ല. ഇരിക്കട്ടെ, ഇനിയും ബോണസായിട്ട് അതിൻ്റെ പേര് കർത്താവിന് ശിക്ഷയൊന്നും വേണ്ട. നമുക്ക് ചിലവൊന്നുമില്ല, നമുക്ക് ചെയ്യാതൊന്നുമില്ല, പിന്നെ ഇരിക്കട്ടെ. അതിനകത്ത് ലിസ്റ്റിലുണ്ട്, കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ടും ഒന്നും മോഷ്ടിച്ചില്ല എന്ന് വെച്ചുകൊണ്ട് നമുക്ക് എന്നാ നഷ്ടം? ഇരുന്നോട്ടെ, പറഞ്ഞോട്ടെ. ഇതിനകത്ത് എവിടെയാണ് ആത്മാർത്ഥതയുള്ളത്? ഇതിനകത്ത് എവിടെയാണ് ആത്മാർത്ഥതയുള്ളത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കള്ളക്കുമ്പസാരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തോ കുമ്പസാര കൂട്ടി പോയി മഹാപാതകം ചെയ്യുന്ന, അങ്ങനല്ല. ആത്മാർത്ഥത കുറവാണ്, കുംഭസാരത്തിനെ ഗൗരവത്തോടെ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ കരുണയെ മനസ്സിലാക്കി. ശരിക്കും ഹൃദയം തകർന്ന്, മനസ്സ് നുറുങ്ങി, കണ്ണു നിറഞ്ഞ്, അപ്പാ വീണുപോയി അപ്പാ എന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ട സ്ഥലമല്ലേ കുംഭസാരക്കൂട്? അവിടെയല്ലേ ആ അപ്പൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതും പോട്ട മോനെ സാരമില്ല എന്നുള്ളത്? നമുക്ക് ആ അനുഭവം കിട്ടാത്തത് ആത്മാർത്ഥത കുറവുകൊണ്ടാണ്. രണ്ടാമത്തെ ലക്ഷണം പറയാം, കുമ്പസാരങ്ങൾ കള്ളക്കുമ്പസാരങ്ങളായിട്ട് പോകുന്നത്. നമുക്ക് പാപങ്ങളൊക്കെ അച്ഛനോട് പറയുകയും വേണം, പക്ഷെ അച്ഛനൊന്നും മനസ്സിലാക്കാനും പാടില്ല. തന്നെ അടുത്ത കുമ്പസാരക്കൂട്ടിലെ അടുത്ത കപടതയാണ്. പാപങ്ങളൊക്കെ അച്ഛനോട് പറയണം, അതങ്ങനെ മറച്ചു പിടിക്കാനുള്ള ധൈര്യമില്ല നമുക്ക്, അത് തെറ്റല്ലേ? അതുകൊണ്ട് പാപങ്ങൾ പറയും, പക്ഷേ അച്ഛനൊന്നും മനസ്സിലാകാത്ത രീതിയിൽ ആ പാപങ്ങളെ എടുത്തൊന്ന് കഴുകി കുളിപ്പിച്ച് നന്നായിട്ട് തോർത്തി കണ്ണെഴുതി പൊട്ട് തൊട്ട് പൗഡറൊക്കെ ഇട്ട് ഒരു വേറൊരു സാധനമായിട്ട് പറയും. ഇത് കേൾക്കുന്ന അച്ഛൻ, ഇതിപ്പോൾ എന്താ ഐറ്റം, ഒന്നും മനസ്സിലായിട്ടില്ല അച്ഛന്. അതിന് അച്ഛൻ പിന്നെ പറയും, പോട്ട സാരമില്ല, ഇനി പാപങ്ങൾ ചെയ്യരുത്, രണ്ട് സ്വർഗസ്നേഹതാവ് ചെയ്യാൽ മതി, പോട്ട സാരമില്ല. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ മനസ്സിൽ പറയുകയാണ്, അച്ഛനെ പറ്റിച്ച്, അച്ഛനെ പറ്റിച്ച്. ആരെ പറ്റിച്ചു? അച്ഛനെ അല്ല പറ്റിച്ചത്, നമ്മൾ നമ്മളെ തന്നെ കബളിപ്പിക്കുകയായിരുന്നു. നമ്മുടെ മുഖംമൂടികളുടെ എണ്ണം കൂടുകയായിരുന്നു. എന്തിനാണിത്? ഞാൻ അതുകൊണ്ട് പറയാറുണ്ട്, നല്ല നേരോടെ നെറിയോടെ കുമ്പസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങോട്ട് പോകരുത്. എന്തിനാണ് വെറുതെ കുമ്പസാരക്കൂടിനെ വ്യഭിചരിക്കുന്നത്, നാശമാക്കുന്നത്? അവിടെ പോയിട്ട് ഈ ദൈവകരുണ, ദൈവകരുണ നിറഞ്ഞ് തുളുമ്പുന്ന ഇടമല്ലേ? ഇത്രയും കാലം കുമ്പസാരിച്ചിട്ടല്ലെങ്കിൽ അത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കേണ്ട. നമ്മുടെ പ്രശ്നം അറിയാമോ, നമ്മൾ ഈ ടൈപ്പ് കുമ്പസാരം നടത്തിയിട്ട് പറയും, ഈ കുമ്പസാരം കൊണ്ടൊന്നും ഒരു മെച്ചമില്ല. എടവേ, നീ എന്നതാ കുമ്പസാരിച്ചേ, എങ്ങനെയാണ് കുമ്പസാരിച്ചത്? അതാദ്യം ചോദിക്കേ. ചില കുമ്പസാരക്കൂട്ടി പോയാലും സ്വന്തം പാപം പറയാൻ നേരമില്ല, പണ്ടത്തെ കാർന്നവൻ്റെ സ്വഭാവം കാണിക്കും, ആദത്തിൻ്റെ സ്വഭാവം കാണിക്കും. ചില ചേടത്തിമാരുടെ കുമ്പസാരം അങ്ങനെയാണ്. ചേടത്തിമാർ വന്നിട്ട് പറയുന്നത്, അച്ഛോ അങ്ങേര് മൂക്കറ്റം കുടിച്ചിട്ട് വന്നിട്ട് എന്നെ ഇടിച്ചത് കൊണ്ടാണ് അച്ഛോ ഞാൻ ചൂട് കഞ്ഞിവെള്ളം കൊരി ഒഴിച്ചത്. ചോദിച്ചായിരുന്നോ? ഇല്ല. എന്നാലും ഇരിക്കട്ടെ, അങ്ങേരുടെ കുറ്റം കൂടെ പറയുമ്പോൾ ഒരു സന്തോഷമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ മൂത്ത കാർന്നവൻ്റെ സ്വഭാവമാണ്. ആദത്തിനോട് ചോദിച്ചു, നീ ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം തിന്നോ? തിന്നോ തിന്നില്ലയോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താ പറഞ്ഞത്? ഹൗവ ഹൗവ, അവള് തന്നതുകൊണ്ട് ക്വസ്റ്റ്യൻ പാസ്. ഹൗവ പറയടി കൊച്ചെ, നീ തിന്നോ? അവളെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ചരിത്രം മാറിയനെ, തിന്നുപോയി ദൈവമേ. അവൾ പറഞ്ഞു, സർപ്പം സർപ്പം. ഇതാണ് പറഞ്ഞ മറ്റേ മൂത്ത കാർന്നവൻ. നമുക്ക് തെറ്റൊന്നുമില്ല, നമുക്ക് പാപമൊന്നുമില്ല, എല്ലാം വല്ലവരുടെയും കുഴപ്പം കൊണ്ടാണ്. അവരങ്ങനെ ചെയ്തത് കൊണ്ട് ഒരു മരുമകൾ വന്ന് കയറിയിട്ടുണ്ട്, ഒരു അമ്മായിമ്മയുണ്ട് വീട്ടിൽ, അവരൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയി. അപ്പം എൻ്റെ കുഴപ്പമൊന്നുമല്ല, എല്ലാം അവരുടെ കുഴപ്പമാണ്. വേറെ കുറേ ഒരു കുഴപ്പമില്ല, വേറെ ചിലർക്ക് ഒരു കുഴപ്പമില്ല. ചില കാരണവന്മാർ വന്നിട്ട് പറയുന്നത്, 3-4 വർഷമായി കുമ്പസാരിച്ചിട്ട്. നമ്മൾ ഞെട്ടും. എൻ്റെ പൊന്നെ, അടുത്ത സെൻറ്റൻസാണ് എൻ്റെ പഞ്ച് ഡയലോഗ്. 3-4 വർഷമായി കുമ്പസാരിച്ചിട്ട് എനിക്കങ്ങനെ പാപമൊന്നുമില്ല അച്ഛൻ, എനിക്കങ്ങനെ പാപമൊന്നുമില്ല. പിന്നെ എന്നെ പാപം ചെയ്യാനോ? പാപമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ആദ്യമൊക്കെ കേട്ടിട്ട് ഇത് എന്ത് ഐറ്റം, ഇത് ചേട്ടൻ ഒന്നെങ്കിൽ പുണ്യവാനാണ്. കുമ്പസാരക്കൂട്ടിൽ നിന്ന് മാതാവിനെ കറക്കി വിട്ടിട്ട് ചേട്ടനെ കയറ്റി ഇരുത്തണം. 3 വർഷമായിട്ട് ചേട്ടൻ പാപം ചെയ്തില്ലെങ്കിൽ പിന്നെ മണ്ണിലൂടെ നടക്കാൻ പാടില്ല. കുമ്പസാരക്കൂട്ടിലിരിക്കേണ്ട, അല്ല നമ്മുടെ രൂപക്കൂടിലിരിക്കേണ്ട ആളാണ്. പിന്നെ നമ്മൾ ചോദിക്കാൻ തുടങ്ങി, ചേട്ടാ ഭാര്യയെ ചീത്ത വിളിച്ചിട്ടുണ്ടോ? ഓ, ഭാര്യയെ ചീത്ത വിളിക്കാതെ ജീവിക്കാൻ പറ്റുമോ? അച്ഛോ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഈ കച്ചവടത്തിൽ കള്ളത്തരങ്ങൾ, അച്ഛാ ഇത് ആരെ കാണിക്കാത്ത കച്ചവടത്തിൽ കള്ളത്തരം? ഞായറാഴ്ച കുർബാന മുടക്കിയിട്ടുണ്ട്, അത്യാവശ്യം വന്നാൽ പിന്നെ മുടക്കാതിരിക്കാൻ പറ്റുമോ? അച്ഛാ എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ. അപ്പോൾ ചോദിച്ചു വരുമ്പോൾ ഒരുമാതിരിപ്പെട്ടതെല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് കുഴപ്പം. എൻ്റെ അയോഗ്യത തിരിച്ചറിഞ്ഞ് ഏറ്റുപറയാത്തിടത്തോളം കാലം ദൈവകരുണ അനുഭവിക്കാൻ പറ്റില്ല. ഈ ധൂർത്തപുത്രൻ അവൻ പല ആവർത്തിയും ചിന്തിച്ചു, ഞാൻ പോകും എൻ്റെ അപ്പൻ്റെ അടുത്തോട്ട്, ഞാൻ പറയും അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പോയി, എന്നോട് പൊറുക്കണേ. ഒരുങ്ങുകയാണ് ഇവനിത് പറഞ്ഞ് 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 പറഞ്ഞ്. അവൻ്റെ ഉള്ളിൽ അനുതാപം അണപൊട്ടി ഒഴുകി. എന്നിട്ടാണ് അവൻ പിതാവിൻ്റെ അടുത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് പിതാവ് അവനെ മുഴുമിപ്പിക്കാൻ സമ്മതിക്കാഞ്ഞത്. കാരണം പിതാവിന് മനസ്സിലായി ഇതുവൻ പല ആവർത്തി പറഞ്ഞ് അനുതാപത്തിൻ്റെ ആൾരൂപമായിട്ടാണ് വന്നു നിൽക്കുന്നത്. നമ്മളാണെങ്കിലോ എല്ലാം തികച്ച് പറയുന്നുണ്ട്, എല്ലാ പ്രാർത്ഥനയും ചെല്ലുന്നുണ്ട്, പക്ഷെ അനുതാപം ഉള്ളിലെങ്ങും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ കരുണ അനുഭവിക്കാൻ പറ്റുന്നില്ല. ദൈവജനമേ, ഹാലലൂയ്യ, കരങ്ങൾ വലത് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലൂയ്യ, ഈശോയെ നന്ദി. ആരാധന, 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 ആരാധന. കർത്താവെ, നിനക്ക് മഹത്വം, മഹത്വം, മഹത്വം. സർവശക്തനെ ആരാധന. ഹാലലൂയ്യ, ഈശോയെ നന്ദി. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ, ഇത്രയേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത് പറഞ്ഞത് എന്താണ്? ദൈവകരുണ. ഞാൻ പറഞ്ഞു, അഞ്ചാറ് വർഷം മുമ്പ് കരുണയുടെ വർഷം ആഘോഷിച്ചതാണ്. അന്ന് നമ്മൾ കുറേ ചിന്തിച്ചതാണ്. അതൊക്കെ മാറ്റിവെച്ചിട്ട് ഞാൻ സ്വയം ഇരുന്ന് എന്നോട് തന്നെ ചോദിച്ചത് എന്താണ് ദൈവകരുണ? പഠിച്ച ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റിവെക്ക്, CCC തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്ക്, പ്രബോധനങ്ങളൊന്ന് മാറ്റിവെച്ചിട്ട് നീ തന്നെ പറ എന്താണ് ദൈവകരുണ. ഞാൻ തിരിച്ചറിഞ്ഞത് ദൈവം എന്നെ നോക്കുന്ന രീതി, ദൈവം എന്നോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ്, അതിൻ്റെ പേരാണ് കരുണ. ചേതനയറ്റ് കിടക്കുന്ന നാണയമായിട്ട് ഞാനൊരു മൂലയ്ക്ക് കിടക്കുമ്പോൾ എന്നെ തേടി വരുന്ന ദൈവം, മുൾച്ചെടി കാട്ടിൽ പെട്ട് കിടക്കുമ്പോൾ, സ്വന്തം കരങ്ങളിൽ മുറിവേറ്റും അവൻ എന്നെ കോരിയെടുക്കുമ്പോൾ ഞാൻ കാണുന്നത് അവൻ്റെ കരുണയാണ്. ഇടറിപ്പോയ ഞാൻ മുടന്തോടെ തിരിച്ചു വരുമ്പോൾ എന്നെ തളർത്താതെ എന്നെ ചേർത്ത് പിടിക്കുന്ന, വിരിച്ച കരങ്ങളോട് കാത്തിരിക്കുന്ന അപ്പൻ ദൈവം അവൻ്റെ കരുണ എനിക്ക് കാട്ടിത്തരികയാണ്. അപ്പോൾ ഞാനും ആ കരുണ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ആ കരുണ എനിക്ക് കുറേ കൂടെ ആഴത്തിൽ മനസ്സിലാകുന്നത്. ഞാനും തേടിപ്പോകണം ഒരു ചലനം പോലുമില്ലാത്ത നാണയത്തെ, ഞാനും തേടിപ്പോകണം കുഞ്ഞാടിനെ, ഞാനും കാത്തിരിക്കണം ആരൊക്കെയോ തിരിച്ചു വരാനായി. ക്ഷമിച്ച് ക്ഷമിച്ച് പൊറുത്ത് വിരിച്ച കരങ്ങളോടെ ഞാനും കാത്തിരിക്കണം. ഈ കരുണയെ ആഴത്തിൽ അനുഭവിക്കേണ്ട ഇടമാണ് കുമ്പസാരക്കൂട്. അതുകൊണ്ട് കുമ്പസാരത്തെ എത്ര ആത്മാർത്ഥതയോടെ ഗൗരവത്തോടെ എടുക്കുന്നോ അതനുസരിച്ച് നമ്മൾ ദൈവകരുണ അനുഭവിക്കുന്നവരായിട്ട്